നമ്മുടെ സഭയിലുള്ള ദൈവത്തിൻ്റെ തേജസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം അതെങ്ങനെ നിലനിർത്താൻ കഴിയും, അതെങ്ങനെ തുടരാൻ കഴിയും എന്ന ചിന്താവിഷയത്തിന് ചുറ്റാകെയാണ് നാം ഇന്ന് രാവിലെ ആയിരിക്കുന്നത്.
We have been thinking about how to preserve the glory of God in our church, and this morning also we are around that thought.
അവിടെ ആ ചിന്താവിഷയത്തിൽ തന്നെ നമ്മൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ നിലയിലുള്ള കൃപ ഉണ്ട് എന്നുള്ളത് സമ്മതിച്ചുകൊണ്ടാണ് അതെങ്ങനെ തുടരാം എന്ന് നാം ചിന്തിക്കുന്നത്.
When we say that we need to retain the glory of God, we are acknowledging that we already have the glory of God, the grace of God in our midst.
എങ്ങനെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്?
How do we ascertain that the glory of God is in our midst?
നമ്മൾ ഇന്നലെ നമ്മുടെ ഏഴ് പ്രത്യേകതകളെക്കുറിച്ച് ബ്രദർ സാക് പറയുന്നത് നമ്മൾ കേട്ടു.
We listened yesterday about the seven specialities of us.
നമ്മുടെ മറ്റ് പല സഹോദരന്മാരും അതിന്റെ വിവിധ വശങ്ങൾ ഊന്നി പറയുകയുണ്ടായി.
Many other brothers also spoke the different aspects of those distinct.
പ്രിയപ്പെട്ടവരെ, ഈ സത്യങ്ങൾ നമ്മളെ ലിബറേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളെ വിടുവിച്ചിട്ടുണ്ട്, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സത്യമാണെന്ന് നമുക്കറിയാം, ദൈവം ഇതിനോടൊപ്പം ഉണ്ട് എന്ന് നമുക്കറിയാം.
These truths have liberated us and it has brought liberty to us, freedom to us, and then so we know that God is with us.
പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ള ആ നിലയിലുള്ള ഒരു ഭാരമാണ് ഈ കോൺഫറൻസ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്.
But the burden that the Lord placed in our hearts during this conference is that how we can take this forward.
അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ താൻ ഈ ഭാരം തീമോത്തിയോസുമായിട്ട് പങ്കിടുന്നത് നമ്മൾ കാണുന്നു.
We see how Paul shares his burden to Timothy towards the end of his life.
1 തിമോത്തിയോസ് 4 അധ്യായം അതിന്റെ 15 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം, അവിടെ എല്ലാം വെർബാണ്, അതായത് ക്രിയാപദങ്ങൾ ധാരാളമുള്ള രണ്ട് വാക്യങ്ങളാണ് അവിടെ ഉള്ളത്.
1 തിമോത്തി 4 towards the last 14-15-16 verses we see many verbs being used there.
ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും.
Pay close attention, be absorbed in them, many words like that he uses, and then he also says pay close attention to yourself and to your teaching. Yourself is also repeated.
പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വളരെ സൂക്ഷിക്കുക, ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെ ഇതിൽ കരുതിക്കൊള്ളുക എന്ന് വ്യക്തമായി പറയുന്നു. അതുപോലെ തന്നെ ഇതൊരു പൊതുവായ ഒരു കാര്യമല്ല, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളെ ഏറ്റെടുത്ത് ഈ സത്യങ്ങളെ തന്നെ ഇരുന്നു കൊണ്ടാൽ തീർച്ചയായിട്ടും ദൈവസാന്നിധ്യം നമ്മളിൽ നിന്ന് മാറിപ്പോവുകയില്ല.
Take pains, be absorbed, pay close attention. There are many statements like that, and this has to be done by individuals. So he also repeats, pay close attention to yourself. And so if we pay close attention individually, then we can continue in this.
കേരളത്തിലെ നമ്മെ വിട്ട് പോയ ഒരു സഹോദരന് താന് ഒരു ഇമെയിൽ പലർക്കും അയച്ച കൂട്ടത്തിൽ അദ്ദേഹം എഴുതിയിരുന്നു, സി എഫ് സിയുടെ പൂമുഖത്ത് ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഈഗാബോധ്, ഇസ്രായേലിന്റെ മഹത്വം വിട്ടുപോയിരിക്കുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു.
One brother who left CFC, he circulated a mail to many others, and then he mentioned there that the glory has departed from Israel. ഈഗാബോധ്,
നമുക്കറിയാം ഫിനഹാസിന്റെ ഭാര്യ മരിക്കുന്ന സമയത്ത് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ താന് ഉണ്ടായ കുഞ്ഞിന് ഇടുന്ന പേരാണത്.
We know the background of that particular phrase Ichabod. That was that particular name was given by Phinehas's wife when the child was born during the death of Eli and all.
പക്ഷേ നമുക്കറിയാം ഈ സത്യങ്ങൾ നമ്മളെ ഇന്നും വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുണ്ട്. അതിന്റെ സാക്ഷികളാണ് ഈ ഇരിക്കുന്ന ആളുകൾ.
But we know that these truths are liberating us, and we know that God's presence is in our midst, and we are witnesses to this work of God.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് തുടരുവാനും നിലനിർത്താനും നാം ചെയ്യേണ്ടത് ഇതേ കാര്യങ്ങളിൽ തന്നെ നിൽക്കാനും ഇതിനെ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നുവെന്ന് സ്വയശോധന ചെയ്യാനും നാം തയ്യാറായാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം മാറിപ്പോവുകയില്ല.
സോ ഇഫ് വി പേ ക്ലോസ് അറ്റൻഷൻ ആൻഡ് ഇഫ് വി ടേക്ക് ഹീഡ് ആൻഡ് ഇഫ് വി പേഴ്സണലൈസ് ഇറ്റ് ആൻഡ് ഇഫ് വി ഡു ഇറ്റ് ഫോർ ഔർസെൽവ്സ് ദെൻ വി കൻ റിട്ടെയിൻ ദ ഗ്ലോറി ആൻഡ് വി കൻ കണ്ടിന്യൂ ഇൻ ദിസ് പ്രസൻസ് ഓഫ് ദ ലോർഡ്.
ഈ സത്യങ്ങൾ നമുക്ക് കിട്ടിയ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
We need to be aware of the times when we received these truths.
ഞാൻ ഒരു പെന്തക്കോസ്ത് വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്.
I was born in a Pentecostal family.
ഞാൻ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ഒരു യാഥാർത്ഥ്യമായി തീരുന്നില്ല എന്ന് കണ്ടെത്തി.
After a period of time I saw that I was speaking, I was telling a lot of things, but these things were not becoming real in my own personal life.
എന്റെ ജീവിതത്തിലും കാണുന്നില്ല, ഞാൻ നിൽക്കുന്നിടത്തും വലിയ ആളുകൾ എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ എന്റെ അത്രയും പോലും കാണുന്നില്ല.
I was not seeing it in myself, but I was also not seeing it in those big people around me, those preachers around me. It was not becoming real in their lives also.
ഇതിനപ്പോ എന്തായി ഇത്? ജീവിതത്തിൽ ഒരു കാപട്യക്കാരനായിട്ട് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, ഇതൊന്നും എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമല്ല, അതുകൊണ്ട് ഇത് വിട്ടുപൊക്കളയാം എന്ന് വിചാരിച്ച ഒരു ഘട്ടം ഞാൻ ഓർക്കുന്നു.
There was a particular period when I thought, Lord, these things are not becoming real in my life and it is not real in the lives of others also. Then let me quit this.
Aa samayathana njan Victorious Christian Living ennoru book vaayikkunnu.
It was during that time that I read a particular book by name Victorious Christian Life.
Paapathinte mele jayamulla oru jeevitham undu, vijayakaramaya oru jeevitham undu enna sandesham enikku aadyam labhikkunnu avada ninnanu.
It was from that book that I got this message that there is a life of overcoming. I got that message from that book.
എനിക്ക് വളരെ സന്തോഷമായി. എന്നാൽ ഈ എഴുത്തുകാരൻ ആരാണ് എന്ന് നോക്കി അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് കളയാം എന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ എഴുത്തുകാരന്റെ പേര് നോക്കിയപ്പോൾ ആ അൺനോൺ ക്രിസ്ത്യൻ, അജ്ഞാതനായ ക്രിസ്ത്യാനി എന്നാണ് പേര് കാണുന്നത്.
So I thought anyway let me contact the author of this book and then I looked at the author's name and it was said an unknown Christian.
ഞാൻ പിന്നീട് ഒരിക്കൽ നാളുകൾക്ക് ശേഷം സാക്ബേറിനെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് എന്റെ ഓർമ്മ, ബ്രദറെ താങ്കളാണോ അജ്ഞാതനായ ക്രിസ്ത്യാനി?
Later when I met brother Zach and when he was also preaching about this victorious Christian life, then I asked him, brother, are you this unknown Christian?
ബ്രദർ ആയിരുന്നില്ല, ഏതോ 17-18 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, ഇംഗ്ലണ്ടിലോ മറ്റോ ജീവിച്ചിരുന്ന, ഉദാഹരണങ്ങളൊക്കെ അവിടുത്തേതാണ്. അങ്ങനെ ഇരുന്ന ആരോ എഴുതിയ ഒരു പുസ്തകമാണത്.
It was not Brother Zach, it was someone who lived in the 17th or 18th century in England. Many of the illustrations given in that book are from those regions.
അപ്പോൾ അതാണ് എനിക്ക് ഞാൻ എത്തിപ്പെട്ടിരുന്നിടത്തു നിന്ന് മുന്നോട്ട് ഒരു ചാല് കീറി മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെ കുറിച്ച് ആദ്യത്തെ ഒരു ഒരു പ്രതീക്ഷ എനിക്ക് നൽകിയത്.
So the first spark of hope that I got from those times when I didn't have any hope around me was from that book.
തുടർന്നാണ് ഞാൻ ബ്രദറുമായിട്ടും ബ്രദറിന്റെ പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഇടയാകുന്നത്.
Then I started getting to know Brother Zach and I started reading his books.
അവിടെ വന്നപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് പുതിയൊരു വെളിച്ചം ലഭിച്ചു. അതായത് വിജയകരമായ ഒരു ജീവിതമുണ്ട്, അതിന് നമുക്ക് മാതൃകയും മുന്നോടിയുമായിട്ട് യേശു നമ്മുടെ ജഡത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതേ വരെയുള്ളതിന് ഒരു പുതിയ ഡൈമെൻഷൻ കിട്ടിയതുപോലെ എനിക്ക് തോന്നി.
And for me, when I met Brother Zach, I could hear the message of the life of overcoming overcoming sin, and also along with that I also saw an example in Jesus. Brother preached about Jesus being our forerunner and example, and that he came in our flesh.
പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം തന്നു, ഇതാണ് നിന്റെ ഇടം. ഞാൻ സത്യത്തിൽ ഇവിടെ വന്നതിനു ശേഷമാണ് പരിശുദ്ധാത്മ സ്നാനം എന്നൊരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഇടയായത്.
So this gave a new dimension to my Christian life, and I started associating with this church fellowship, and it was after coming here that I experienced the baptism of the Holy Spirit.
Priyappettavare, Pentecostal prasthanam ennu parayunnathu devathinte oru pravarthi thanneyanu.
The Pentecostal movement is a work of God.
Namukariyam nammal Martin Luther's kaalam ariyam. Martin Luther vishwasathalulla raksha enna satyamaanu ivide kondu vannathu.
We know about the times of Martin Luther. He brought the truth of justification by faith.
തുടർന്ന് അനാബാപ്റ്റിസ്റ്റുകൾ വന്നു, വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർ കൊണ്ടുവന്നു.
അനാബാപ്റ്റിസ്റ്റ്സ്, they brought the truth about baptism.
John Wesley വിശുദ്ധ ജീവിതം വേർപാട് ആ സന്ദേശവുമായി എത്തി.
John Wesley came with the message of holy life and separation.
തുടർന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലുമൊക്കെയും പെന്തക്കോസ്ത് പ്രസ്ഥാനം വന്നപ്പോ പരിശുദ്ധാത്മാവിന് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ സ്ഥാനത്തേക്കൊരു തിരിച്ചുപോക്ക്, ആ കാര്യത്തെ വീണ്ടും സഭയിൽ പുനഃസ്ഥാപിക്കുന്നതാണ് നമ്മൾ കണ്ടത്.
Then when the Pentecostals came, they restored the work of the Holy Spirit which was there in the first century. They restored the work of the Holy Spirit as well.
എന്ന അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് സമം വരങ്ങൾ എന്നുള്ള ഒരു ചെറിയ ഇക്വേഷനിലേക്ക് അവർ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
But when we look at the situation, we realize that the Pentecostals are equating the work of the Holy Spirit to that of gifts.
സ്വന്തം ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവിനെ ആ നിലയിൽ അതിന്റെ സഹായം തേടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഞാനേ കണ്ടില്ല.
I couldn't see the Pentecostals who were seeking for the Holy Spirit for sanctification in their own personal lives.
വരങ്ങളെ പ്രവൃത്തി ഇതിലാണ് ഒന്ന്.
The emphasis was on works, the emphasis was on gifts.
പക്ഷേ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? പണവും സ്ഥാനമാനങ്ങളും ഇതിനുവേണ്ടിയുള്ള നെട്ടോട്ടമാണ് നടക്കുന്നത്.
But in the end, though they have the gift of the Holy Spirit, they are running after money, they are running after position.
ഇതെല്ലാമായിട്ട് വരുമ്പോ ഇങ്ങനെ മുന്നോട്ടൊരു ഇതിൽ നിന്നൊരു വിജയകരമായ ജീവിതം ഉണ്ടെന്നുള്ള സത്യം അവരോട് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല.
And in this situation, there is nobody who is telling them about a life which is higher, a life where we can live as a victorious Christian.
ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരാള് ഒരു സങ്കല്പ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്.
I've heard a story about a man who was traveling in an imaginary vehicle.
അദ്ദേഹം നടന്നു പോകുമ്പോൾ സ്വയം ചിന്തിക്കുന്നു താൻ ഒരു വണ്ടി കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് താൻ ചിന്തിക്കുന്നത്.
When he's walking, he's thinking that he's driving a car.
അദ്ദേഹം ഒരു പാർക്കിംഗ് സ്പേസിൽ വരുന്നു. അദ്ദേഹം വണ്ടി ഇടുന്നത് പോലെ പുറകോട്ട് വരുന്നു. അതവിടെ ഇട്ട ശേഷം അതിന്റെ ഡോർ അടയ്ക്കുന്നത് പോലെ ഭാവിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങുന്നു. പാർക്കിംഗ് സ്പേസിലുള്ള സെക്യൂരിറ്റിയോട് എന്തോ സംസാരിക്കുന്നു. പോകുന്നു.
സോ ഹി ഈസ് വാക്കിംഗ് ബട്ട് ഈസ് ഡ്രൈവിംഗ് ദ വെഹിക്കിൾ. ഹി കംസ് ടു ദ പാർക്കിംഗ് സ്ലോട്ട്. ദെൻ ഹി ഗെറ്റ്സ് ഡൗൺ ആൻഡ് ദെൻ ഹി ഓപ്പൺസ് ദ ഡോർ. ദെൻ ഹി ക്ലോസസ് ദ ഡോർ. ദെൻ ഹി ഗോസ് ടു ദ സെക്യൂരിറ്റി ഹു സ്റ്റാൻഡിംഗ് ദെയർ ആൻഡ് ഹി ആക്ട്സ് ആസ് ദോ ഹി ഈസ് ടോക്കിംഗ് ടു ഹിം.
വൈകുന്നേരം വീണ്ടും അവിടെ വന്നിട്ട് താൻ കാർ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഭാവിക്കുന്നു. ഡോർ തുറന്ന് കയറുന്നു. വണ്ടി ഓടിച്ചു പോകുന്നത് പോലെ പോകുന്നു.
ഈവനിംഗ് അഗൈൻ ഹി ഈസ് വാക്കിംഗ്. ഹി ഈസ് കമ്മിംഗ് ദെയർ. ഹി ഈസ് ആക്ടിംഗ് ആസ് ദോ ഹി ഈസ് ടേക്കിംഗ് ദ വെഹിക്കിൾ, ഓപ്പണിംഗ് ദ ഡോർ, ഗെറ്റിംഗ് ഇൻസൈഡ് ആൻഡ് ദെൻ ഡ്രൈവിംഗ് ബാക്ക്.
നാട്ടുകാർ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു ഒരു ദിവസം ഈ സെക്യൂരിറ്റിയോട് ചോദിച്ച സുഹൃത്ത്, ഇയാൾക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ?
സോ ദ പീപ്പിൾ ഹു സോ ദിസ് ദേ ആസ്ക്ഡ് ദ സെക്യൂരിറ്റി, വാട്ട് ഈസ് ഹാപ്പനിംഗ്? ഈസ് ദേർ സം പ്രോബ്ലം വിത്ത് ദിസ് മാൻ?
അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ആളൊരു ഒരു ചെറിയൊരു പ്രശ്നമുള്ള ആളാണ്. ഇദ്ദേഹം നേരത്തെ സ്വന്തമായിട്ട് വണ്ടികൾ ഓടിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ ഒരു ചെറിയ മാനസിക പ്രശ്നം വന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് വണ്ടി ഇല്ലെങ്കിലും താൻ ഒരു വണ്ടി ഓടിക്കുന്നെന്നാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
Then he said, yes, this man, he was driving a lot of big vehicles and all in the past, but now he doesn't have vehicles, and then he also has some problem, some mental disturbance. So he always want to have a feeling that he is driving these vehicles.
മറ്റു കുഴപ്പമൊന്നുമില്ല, ഇവിടെ വണ്ടി കൊണ്ടുവിടുന്ന പോലെ ഭാവിക്കും, പോകും, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യും, മറ്റാർക്കും കുഴപ്പമില്ല. ഈ ഒരു ചെറിയ ഒരു കാര്യത്തിൽ ഒരു പൈത്യം വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം.
There is no other problem. He doesn't create any other problem. He just comes, he acts as though he is parking the vehicle, then he comes back again in the evening. He acts as though he is taking the vehicle and he'll go back.
അപ്പോൾ നാട്ടുകാർ ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾക്ക് ഇയാളോട് ഉള്ള കാര്യം പറഞ്ഞു കൊടുത്തുകൂടെ? ഇങ്ങനെയല്ല, ഇതല്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇയാളോട് പറഞ്ഞു കൊടുക്കാത്തത് എന്ന് ഈ സെക്യൂരിറ്റിയോട് ചോദിച്ചു.
Then the people asked him, then why don't you tell him that he need not behave like this? Can't you tell him?
അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ മറുപടി ഇതാ, ഞാൻ എന്തിനാ അയാളോട് പറയുന്നത്? അയാൾ കൃത്യമായിട്ട് പാർക്കിംഗ് ഫീസ് തരുന്നുണ്ട്.
Then the security said, why should I tell him? He is giving me the parking fee correctly.
എന്ന് തന്നല്ല, രണ്ടാഴ്ച കൂടുമ്പോൾ അയാളുടെ കാർ കഴുകിയിടാൻ വേണ്ടി 100 രൂപ എനിക്ക് ഭക്ഷീഷം തരുന്നു.
നോട്ട് ഓൺലി ദാറ്റ്, എവറി 2 weeks he gives me 100 rupees for washing his vehicle.
പ്രിയപ്പെട്ടവരെ, കൃത്യമായിട്ട് ദശാംശം തരുന്നുണ്ട്, മാസത്തിൽ ഒരിക്കലും വീട്ടിൽ പ്രാർത്ഥന നടത്തി കൈമടക്ക തരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ നിന്ന് മുന്നോട്ട് ഒരു ജീവിതം ഉണ്ടെന്നുള്ള സത്യം നമ്മൾ പറയണം.
They're paying the tithes regularly. They're giving other all required things in the church. And then why should we tell them that there is a better life ahead?
ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഒരു ഹൃദയത്തിന്റെ ഒരു ഭാരവുമായിട്ട് ദൈവം ഒരു ഒരു സന്ദേശകനെ ഒരു പ്രവാചകനെ അയക്കുന്നു.
It is in this situation that God is sending a man with his burden to our midst.
ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 57-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ചോദിക്കുന്നു, കർത്താവ് തന്നെ ചോദിക്കുന്നു, നിങ്ങൾ ആയിരിക്കുന്ന കാലഘട്ടത്തെ നിങ്ങൾ വിവേചിക്കാത്തത് എന്താണ്?
In Luke chapter 12 we read Jesus asking why are you not discerning the times?
നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തെ, അത് ക്രിസ്തീയത എവിടെ വന്ന് എത്തിയിരിക്കുന്നു, അതിനെ നമ്മൾ വിവേചിക്കുകയും തിരിച്ചറിയുകയും അതിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നാം മുന്നോട്ട് പോവുകയും വേണം.
We need to discern, we need to analyze our present time, and then we need to realize where we stand, and then we need to move forward.
ദൈവത്തിന്റെ ഹൃദയത്തിലെ ഭാരം അതത് കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന ആളാണ് ഒരു പ്രവാചകൻ.
The man who receives the burden of the Lord, who takes that up and who moves forward, he is a prophet.
ബൈബിളിലുടനീളം നമ്മൾ അങ്ങനെയുള്ള പ്രവാചകന്മാരെ കാണുന്നു. അവർക്ക് ഹൃദയത്തിൽ ഒരു ഭാരമുണ്ട്, ദൈവജനത്തെ ഇവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണം.
We need to take the people forward. There are many prophets in the Bible who have received such a burden from the Lord.
യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമുക്കറിയാം, ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യൻ.
We read about John the Baptist, a man sent by God.
യോഹന്നാൻ സ്നാപകനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രവാചകനിൽ എന്താണുള്ള പ്രത്യേകതകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
If we look at the life of John, we can know the specialities of a prophet.
യോഹന്നാൻ സ്നാപകൻ വരുമ്പോൾ അദ്ദേഹം ഒരു ഭാരവുമായിട്ട് അവരാണ് വരുന്നത്, മാനസാന്തരപ്പെടുവിൻ, റിപ്പന്റ്, ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ.
ജോൺ ഹാസ് ഓൺലി വൺ മെസ്സേജ്. വെൻ ഹി കംസ് ഹി സേസ് റിപ്പന്റ്. ഹി കംസ് വിത്ത് എ ബർഡൻ, സച്ച് എ ബർഡൻ.
തീർച്ചയായിട്ടും യോഹന്നാന്റെ സന്ദേശം ഒരു സന്തുലിതമായ സന്ദേശമാണോ?
വാസ് ദി മെസ്സേജ് ഓഫ് ജോൺ എ ബാലൻസ്ഡ് മെസ്സേജ്?
അല്ല, അല്ല.
നോ, നോ.
തീർച്ചയായിട്ടും അതിന് ഒരൊറ്റ ഊന്നലേ ഉള്ളൂ, മാനസാന്തരപ്പെടുവിൻ, റിപ്പന്റ്.
There was only one emphasis, repent.
പ്രിയപ്പെട്ടവരെ, ഏത് പ്രവാചകനും ഒരു ഭാരം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ സന്ദേശം സന്തുലിതമായിരിക്കില്ല.
Every prophet, he has a burden and his message will not be balanced.
യോഹന്നാന്റെ കാലത്ത് ഏറ്റവും സന്തുലിതമായ ബാലൻസ്ഡ് ആയിട്ടുള്ള സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നത് ആരാണ്?
Who were the people who gave a balanced message during the time of John?
തീർച്ചയായിട്ടും ദൈവവചനം, പഴയ നിയമമൊക്കെ അരച്ചു കലക്കി കുടിച്ചിരുന്ന പരീശന്മാരാണ് അവരേറ്റവും സന്തുലിതമായ ബാലൻസ്ഡ് ആയിട്ടുള്ള സന്ദേശം സിനഗോഗുകളിൽ കൊടുത്തുകൊണ്ടിരുന്നത്.
ഇറ്റ് വാസ് ദോസ് ഫാരിസീസ് ഹൂ സ്റ്റഡീഡ് ദ സ്ക്രിപ്ചേഴ്സ്, ദേ ഗേവ് ദ ബാലൻസ്ഡ് മെസ്സേജ് ഇൻ ദ സിനഗോഗ്സ്.
ഓ, ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള സന്തുലിതമായ സന്ദേശം കേട്ട് ഒത്തിരി പേര് സിനഗോഗുകളിൽ അവരുടെ ജീവിതം പാഴാക്കിയപ്പോൾ, ഇതാ ദൈവത്തിന്റെ അഭിഷേകമുള്ള ഒരു മനുഷ്യൻ ആ ഒരൊറ്റ സന്ദേശവുമായിട്ട് വരുന്നു, അദ്ദേഹത്തിന് മരുഭൂമിയിലേക്ക് പോകേണ്ടി വന്നു.
When most of the people wasted their lives in the synagogues listening to these balanced messages, a few came out to the desert, listened to this imbalanced prophet, and they saved their lives.
യോഹന്നാൻ പ്രവാചകന്റെ അടുത്ത ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശക്തമാണ്.
Look at the life of John and we can see another speciality of John. His words were powerful.
അദ്ദേഹം ഒരു പ്രസംഗം ആരംഭിക്കുന്നത്, നമ്മളാണ് ഒരു പ്രസംഗം ആരംഭിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാ തുടങ്ങുന്നത്? മാന്യ മഹാജനങ്ങളെ എന്നോ മറ്റോ പറഞ്ഞല്ലേ തുടങ്ങേണ്ടത്.
When we start a message, we normally say, oh dear great people, or something like that, some introduction, and then you start. But see how John starts.
യോഹന്നാൻ തുടങ്ങുന്നത് സർപ്പസന്തതികളെ.
This is brood of vipers.
ഒരു പ്രസംഗം തുടങ്ങാൻ എത്ര നല്ലൊരു പ്രയോഗമാണ്, സർപ്പസന്തതികളെ.
What a nice phrase to start a message, brood of vipers.
വാക്കുകൾ വളരെ ശക്തമായിരിക്കും.
His words will be very strong.
അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തുതീർപ്പില്ലാത്ത ആളാണ്, മൂന്നാമത്തെ കാര്യം.
Another speciality is that he'll not be a compromiser.
നമുക്കറിയാം, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ഹെരോദാവ് പോലും വന്ന് അത് കേൾക്കുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു.
We know that Herod liked to listen to John preaching and he also appreciated that.
നമ്മളെ അഭിനന്ദിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കി സത്യം പറയുന്നത് സ്വാഭാവികമായിട്ട് വലിയ പ്രയാസമുള്ള കാര്യമാണ്.
It is normally difficult to speak the truth to a person who appreciates us.
യോഹന്നാൻ എന്താ ചെയ്തത്? ഹെരോദാവിനെ നേരെ കണ്ടിട്ട് അവന്റെ ജീവിതത്തിലെ തിന്മകൾക്ക് നേരെ വിരൽ ചൂണ്ടി.
What did John do? He confronted Herod and told him the truth on his face.
ഒത്തുതീർപ്പില്ല, ഒത്തുതീർപ്പില്ല.
He was not a compromiser.
നാലാമത്തെ പ്രത്യേകത എന്താ? നാലാമത്തെ പ്രത്യേകത, അതിനെ തുടർന്ന് എതിർപ്പുകളെ നേരിടേണ്ടി വന്നു. ശിരഛേദം ചെയ്താണ് യോഹന്നാൻ സ്നാപകന്റെ അന്ത്യം എന്ന് നമുക്കറിയാം.
Afterwards we know that he had to suffer persecutions and he had to his head was chopped off.
നമ്മൾ എത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഈ മുന്നേറ്റവുമായി ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് ഇതിന് ഒത്തിരി സമാനതകൾ കണ്ടെത്താൻ കഴിയും.
If we look at our times and the movement that we are part of, we can see many similarities with the life of John.
യോഹന്നാൻ ഈ ദൈവത്തിന്റെ സന്ദേശം പറയുമ്പോൾ ഇതാണ് ദൈവത്തിന്റെ ഈ കാലഘട്ടത്തിലെ ഹൃദയത്തിന്റെ ഭാരം എന്ന് തിരിച്ചറിഞ്ഞ് കുറച്ചുപേർ മാത്രം യോഹന്നാനോടൊപ്പം ചേർന്നു, അവർക്ക് മരുഭൂമിയിലേക്ക് പോകേണ്ടി വന്നു.
There were very few people who realized that John had the message of God and very few people chose to be in the desert along with him.
പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മളെ സംബന്ധിച്ചും ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. നമുക്കാകെ ഉള്ളത് ഒരു സന്ദേശമേ സത്യത്തിലുള്ളൂ.
For us also these things are true. For us also there is only one message.
ചിലപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ചില പുതുതായിട്ട് വരുന്ന ആളുകൾ ചോദിക്കും, ബ്രദറെ എന്നും ഈ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നൊരു കാര്യമേ പറയാനുള്ളൂ.
Sometimes when people come newly to our meetings, at the end they ask, what brother, every message, every Sunday you have only this one message?
സത്യത്തിൽ ഈ സന്ദേശം സന്തുലിതമല്ല.
This message is not a balanced message.
പക്ഷേ ദൈവത്തിന്റെ ഹൃദയത്തിലെ ഭാരമാണിത്.
But this is the burden which is in the heart of the Lord.
എത്ര പേര് ഇത് തിരിച്ചറിഞ്ഞ് യോഹന്നാനോടൊപ്പം ആ മരുഭൂമിയിലേക്ക് പോയതുപോലെ ഈ സന്ദേശത്തോടൊപ്പം നിൽക്കും? അഥവാ നിങ്ങൾ സന്തുലിതമായ ഒരു സന്ദേശത്തിന് വേണ്ടി സിനഗോഗുകളിൽ ജീവിതം പാഴാക്കുമോ?
How many will realize that this is the message of the Lord, this is the burden of the Lord, and how many will follow John to the desert?
യോഹന്നാന്റെ മറ്റു പ്രത്യേകതകളും നമുക്ക് പ്രസക്തമാണ്. വാക്കുകൾ വളരെ ശക്തമാണ്, ഒത്തുതീർപ്പില്ല, എതിർപ്പുകളെ നേരിടുന്നു.
John had other specialties also. His words were powerful. He was not a compromiser.
അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഇന്നലെ വായിച്ച ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. പാളയത്തിന് പുറത്താണ് അവരുടെ സ്ഥാനം. ആകയാൽ നാം അവന്റെ നിന്ന ചുമങ്ങുന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. 13:13.
So like we heard yesterday, for us also this is the calling to go outside, to go out to him outside the camp bearing his reproach.
പ്രിയപ്പെട്ടവരെ, നാം ഈ കാര്യത്തെ തിരിച്ചറിയുമോ? ഈ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനോടൊപ്പം നിൽക്കുമോ? പക്ഷെ അതിനൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്.
Will we realize the burden of the Lord for our time, and will we stand with the Lord? And if we have to, then we have to pay a price.
ഓ, ഈ പക്ഷികൾ പറന്നു പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷികൾ ഒന്നിച്ചൊരു ഒരു അമ്പ് പോലെ പറന്നു പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ ഒരു പക്ഷി പോകും, രണ്ട് വശത്തും അതിനെ അല്പം പുറകിലായിട്ട് ബാക്കി എല്ലാം കൂടെ ഒരു അമ്പയക്കുന്നത് പോലെ, ഈ മുൻപേ പറക്കുന്ന പക്ഷിയുടെ പിന്നാലെ ഒന്നിച്ചു പോകുന്നത് പോലെയാണ് ഈ മൂവ്മെന്റ്, ഈ മുന്നേറ്റം.
ഹാവ് യു ഒബ്സർവ്ഡ് ഹൗ ദി ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ദേ ഫ്ലൈ? ദർ ബി വൺ ബേർഡ് ഇൻ ദി ഫ്രണ്ട് ലീഡിംഗ് ദിസ് പർട്ടിക്കുലർ ഫ്ലോക്ക് ആൻഡ് ഓൾ ദി അതർ ബേർഡ്സ് ദേ വിൽ ഫോം എ പർട്ടിക്കുലർ ഷേപ്പ് ലൈക്ക് എൻ ആരോ. And this one particular bird which is in front will be leading the whole flock.
വഴിയിലെ ഇലക്ട്രിസിറ്റി കമ്പികൾ ഉണ്ടാവാം, അതുപോലെ തന്നെ വൈദ്യുത തരംഗങ്ങളുള്ള ടവറുകൾ ഉണ്ടാകാം. മുൻപേ പറക്കുന്ന പക്ഷിയാണ് അതിൽ ചെന്നടിച്ച് ആദ്യം അത് ബലിയാടായി തീരുന്നത്.
There will be many obstacles in front, maybe electric wires or some towers where radiations are there. So many obstacles might be there, and it will be this particular bird which is in front leading the flock who will be facing this danger at first.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു പദവിയാണ്.
It is a great honor to be with the Lord and to be to be with God's men who are carrying that burden.
വാച്ച്മാൻ എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞല്ലോ, നമുക്കറിയാം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മുന്നോട്ടുള്ള തരംഗത്തോടൊപ്പം നിൽക്കണം.
Watchman Nee once said we have to be with the wave of the spirit.
മാർട്ടിൻ ലൂതറിന്റെ കാലഘട്ടത്തിൽ നമ്മളാണെങ്കിൽ നമ്മൾ മാർട്ടിൻ ലൂതറിന്റെ സഭയിൽ നിൽക്കണം.
If we were living in the time of Martin Luther, we would be with Martin Luther.
ജോൺ വെസ്ലിയുടെ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ ജോൺ വെസ്ലിയുടെ കാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതറിന്റെ സഭയിൽ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ തരംഗത്തോടൊപ്പം ആയിരിക്കുന്നതല്ല.
If we are living during the time of John Wesley and still if we are being with Martin Luther, then we are not going ahead with the wave of the spirit.
പെന്തക്കോസ്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് ഉണ്ടായപ്പോൾ നമ്മൾ അതിന്റെ കൂടെയാണ് ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ തരംഗമുള്ളത്.
The wave of the spirit was with the Pentecostal movement when that movement was initiated.
എന്നാൽ അവിടെ നിന്ന് മുന്നോട്ട് ഓ വിജയകരമായ ഒരു ജീവിതം, ശിഷ്യത്വം, കർത്താവിന്റെ സ്വഭാവത്തിന് അനുരൂപമാകുക, ഈ നിലയിൽ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന യഥാർത്ഥ സത്യങ്ങളിലേക്കുള്ള കാര്യങ്ങളെ വീണ്ടും പരിശുദ്ധാത്മാവ് പുനഃസ്ഥാപിക്കുമ്പോൾ നാം ആ തരംഗത്തോടൊപ്പം നിൽക്കണ്ടേ?
But then when the spirit of the Lord is leading us to a life of victorious Christian life and overcoming Christian life, should we not stand with that wave of the spirit?
നിൽക്കണമെന്ന് തിരിച്ചറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ പ്രവാചകനോടൊപ്പം ഓ അവിടെ പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുക്കും.
And those who desire to be with this wave of the spirit, they will desire to be with the prophet and they will go outside the camp and bear the reproach.
ഇങ്ങനെ ഒരു മുന്നേറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് എതിർപ്പുകൾ ഉണ്ട്. ഇതിനെ നാവ് കൊണ്ട് നമുക്ക് കൊന്നുകളയാം എന്നുള്ളതായിരിക്കും ആളുകൾ സാത്താൻ ഉന്നം വയ്ക്കുന്നത്.
When there is such a movement, there will definitely be oppositions and people will try to kill that particular movement with their tongue.
ഇന്നു ഒരു പ്രസ്ഥാനത്തെ ആ നിലയിലെ തകർത്തു കളയാനായിട്ട് ഉപയോഗിക്കുന്നത് അതൊരു ദുരുപദേശമാണെന്ന് പറയുക എന്നുള്ളതാണ്.
These days the best way to kill is to say that it is a wrong doctrine.
കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിലെ ഉള്ള ഒരു സഹോദരൻ വന്ന് എന്റെ അടുത്ത് ഒരു കാര്യം പറയുകയുണ്ടായി.
The other day one brother who is in our church, he came and told me one thing.
Adeham paranju njan inna sthalathe Bible college padikkuna oru aalumayittu samsarichu. Adeham paranju ningada karyam njangal padikkunnundu ennu paranju.
So this man told me that when he was speaking to a person who was studying in a Bible college, so he said that in that Bible college they are studying about our church, it seems.
Ningada njangalude syllabusil CFC ennu paranja oru syllabus undu അതിന്റെ അകത്ത് നിങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്.
In our syllabus there is one particular chapter called CFC and we study about CFC there.
നമ്മുടെ സഹോദരൻ അങ്ങ് വളരെ thrilled ആയി പോയി.
And this brother was very excited. Oh, you are studying about CFC in your syllabus.
പക്ഷേ ചോദിച്ചു പറഞ്ഞു വന്നപ്പോ ലോകത്തെ ദുരുപദേശങ്ങളുടെ കൂട്ടത്തിൽ ഇവരെ സൂക്ഷിച്ചു കൊള്ളുക എന്നർത്ഥത്തിലാണ് അവർ അത് പഠിക്കുന്നത്.
But when he inquired, he realized that CFC is included as one of the cult groups. And those who studying in the Bible college want that this is a cult group.
Yatharta pravachagan varumbo kalla pravachagan ennu paranju adine aa nilayil thar adikkuna oru reethi yogangalayittund namukku ee kaalagattathil naamum adineyana abhivirikkunnathu.
During the past years also when a true movement, a true prophet comes, they were being branded as cults and even now that is happening.
AD 100 le ezhudappetta christiya dharmigathaye kurichulla oru pustakam adutha kandu kittittund.
A book that was written in AD 100 about Christian morality was found recently.
AD 90 galil okke jeevichirunna yohannan apostolan polum kalla pravachakanmare kurichu thane munnarippu nalgunnundallo.
John the apostle who lived in AD 90, even he is warning about false prophets.
AD 100 ൽ രചിക്കപ്പെട്ട ഈ പുസ്തകം ആരാണ് എഴുതിയതെന്ന് അറിഞ്ഞുകൂടാ. അത് കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാനുള്ള മൂന്ന് ലക്ഷണങ്ങൾ അതിൽ പറയുന്നുണ്ട്.
In this book which was written in AD 100 there are three marks of a false prophet is mentioned there.
അതിനെക്കുറിച്ച് ഞാൻ ഈയിടെ ഒരാളെ പറയുന്നത് കേൾക്കാനായിട്ടിടയായി.
I heard about it from another person recently.
അതിലെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആളൊരു കള്ളപ്രവാചകനാണെങ്കിൽ അദ്ദേഹം തനിക്കായിട്ട് തന്നെ പണം ചോദിക്കും.
A false prophet will always ask money for himself. That is the first mark.
തീർച്ചയായിട്ടും ദരിദ്രരായ കൂട്ടസഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി പൗലോസ് പോലും ഒന്ന് കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ ആ നിലയിൽ, അതുപോലെ 2 കൊരിന്ത്യർ 8 ഒക്കെയും പണത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ തനിക്കായിട്ട് താൻ ഒരിക്കലും പണം ചോദിക്കുന്നില്ല.
In 1 Corinthians and 2 Corinthians, Paul is mentioning about collecting money and all that, but it is never for himself. It was for the poor believers.
കർത്താവും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാനായിട്ട് കഴിയില്ല, ഒന്നിനെ വിട്ട് നിങ്ങൾ മറ്റൊന്നിനെ പിന്നാലെ പോകും.
The Lord also is mentioning, telling that we cannot serve two masters. We'll leave one and cling to the other.
എന്നാൽ കള്ളപ്രവാചകൻ വരുമ്പോൾ അദ്ദേഹം പണം തനിക്കായിട്ട് തന്നെ ചോദിക്കും. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം.
The first mark is that the false prophet, he will ask money for himself.
ഇന്ന് സുവിശേഷത്തിന്റെ മറവിൽ പണം സമ്പാദിക്കുന്നത് വരുമ്പോ ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് അത് കർത്താവിന്റെ നാമത്തിന് എത്ര വലിയ അപമാനമാണ് വരുത്തുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ കഴിയും.
We know how much the name of the Lord is being dishonored in our India, developing country like India, when people are asking for money, when God's servants are asking for money from poor people.
സുവിശേഷത്തിന്റെ മറവിലുള്ള ധനസമ്പാദനം, അത് ഒരാൾക്ക് ഒരു സെക്യുലർ ജോലിക്ക് പോയാൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്നതിന്റെ 10 മടങ്ങ് സമ്പാദിക്കുമ്പോൾ എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്.
When people are amassing wealth in the name of gospel and evangelization, much beyond what they could have earned when if they would have worked in a secular profession, and when we see all these things, there is something wrong somewhere.
അവർ പറയാറുണ്ട്, രാജാവിന്റെ മക്കൾ, സ്വർഗീയ രാജാവിന്റെ മക്കൾ രാജാക്കന്മാരെ പോലെ ജീവിക്കണം.
They say that we are the children of the king, sons of the king, and we are to live as a king.
ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും.
Those who honor God, God will honor him.
ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടൊന്നും മൂടി വെക്കാൻ ഈ ദുർഗന്ധത്തെ കഴിയില്ല.
So this stench that is coming out from this kind of an attitude, you cannot cover it by such phraseology.
പ്രിയപ്പെട്ടവരെ, ഈ ഒന്നാമത്തെ ലക്ഷണം ആർക്കാണ് ചേരുന്നത്?
This particular mark, the first mark which I mentioned, for whom is it suitable?
രണ്ടാമത്തെ കള്ളപ്രവാചകന്റെ ലക്ഷണമായിട്ട് അതിൽ പറയുന്നത്, ഒരു യഥാർത്ഥ പ്രവാചകൻ എപ്പോഴും സഞ്ചാരിയായിരിക്കും, കള്ളപ്രവാചകൻ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കും എന്നുള്ളതാണ്.
The second mark which is mentioned in that particular book is that the true prophet will be a sojourner, he'll be a traveler. True prophet will be a sojourner, a traveler, but the false prophet will stay at one particular place.
കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഈ രണ്ടായിട്ട് അയച്ചു, നിങ്ങൾ ഓരോ ഗ്രാമത്തിൽ പോകുവിൻ, പട്ടണം തോറും പോകുവിൻ.
Lord sent his disciples 2 by 2 and he said, go to cities 2 by 2.
കർത്താവിനോട് തന്നെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് മറ്റു സ്ഥലങ്ങളിൽ പോകണം.
Jesus himself said, when he was asked to stay at a particular place, he said, I have to go to other places also.
കൊർനേലിയോസിന്റെ ഭവനത്തിലെ പത്രോസ് സംസാരിക്കുമ്പോൾ പറയുന്ന കർത്താവിന്റെ രണ്ട് പ്രത്യേകതകൾ, ഒന്ന് അവിടുന്ന് നന്മ ചെയ്തു, രണ്ട് അവിടുന്ന് സഞ്ചരിച്ചു എന്നാണ്.
About Jesus also, it is mentioned that he did good and he moved around.
ഒരു യഥാർത്ഥ പ്രവാചകൻ സഞ്ചാരിയായിരിക്കും, കള്ളപ്രവാചകൻ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കും.
A true prophet will be a traveler, a sojourner, but the false prophet will stay at a particular place.
Enda idinde antararthum enda antararthum enda,
what is the inner meaning of this?
Preyapettavare, kartavaya yesu christu paranju, ende rajyam aihigamalla.
Lord Jesus said, my kingdom is not of this world.
Palarum suvisheshathinte maravil oru prasthanam anga kettipadukkaya cheyunu.
Many are building an institution, an organization in the name of religion.
ഒരു ആസ്ഥാനം, പ്രസിഡന്റ്, ഡയറക്ടർ, തെരഞ്ഞെടുപ്പ്, അതെല്ലാം ചേർന്നൊരു പ്രസ്ഥാനവൽക്കരണം സുവിശേഷത്തിന്റെ മറവിൽ നടക്കുമ്പോൾ ഒരു അത് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് കള്ളപ്രവാചകന്റെ ലക്ഷണമായിട്ടല്ലേ.
An organization, elections, headquarters, institutionalization. So when we see that, we should identify that as a mark of the false prophet.
ഈ ലക്ഷണവും ആർക്കാണ് ചേരുന്നത്?
For whom is this mark also suitable?
മൂന്നാമത്തെ കള്ളപ്രവാചകന്റെ ലക്ഷണം വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ്.
The third mark of a false prophet is the disparity between his words and deeds.
വാക്കും പ്രവൃത്തിയും അത് ഒരുപോലെ ആയിരിക്കണം. കർത്താവിൽ അങ്ങനെയായിരുന്നു.
In the words and deeds of Jesus were together, it went along.
കർത്താവ് ചെയ്തും ഉപദേശിച്ചു. അപ്പോസ്തല പ്രവൃത്തി 1:1.
In Acts 1:1 we read that he did and taught.
കർത്താവിന്റെ ജീവിതത്തിൽ രണ്ട് മലകൾ ഉണ്ടായിരുന്നു. ഒന്ന് മത്തായി 5:1 താൻ പ്രസംഗിച്ച മല, പക്ഷേ തൊട്ടടുത്ത് തന്റെ പ്രവൃത്തിയുടെ ഗോൽഗോഥ മലയും ഉണ്ടായിരുന്നു.
In the life of Jesus there were two mountains. In Matthew 5 the mountain where he climbed and preached, and also we see the mountain of Golgotha where he worked.
വാക്കും പ്രവൃത്തിയും അത് ഒന്നിച്ചായിരിക്കണം. കർത്താവ് അതാണ് പറയുന്നത്.
Our words and deeds should go together. That's what Jesus is saying.
യഥാർത്ഥ പ്രവാചകന്റെ ഹൃദയത്തിലെ ഭാരം വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകലം അവനെയും നിരന്തരം പൊള്ളിച്ചുകൊണ്ടിരിക്കും.
In the life of a true prophet the distance between his words and deeds or the unreality in his life will disturb him and cause pain in his life.
യെശയ്യാവിന്റെ കാര്യം നമുക്കറിയാം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന നിലവിളി നമുക്കറിയാം.
We know about Isaiah that the cry that woe to me, the cry of Isaiah.
2 Corinthians 12:20 നമുക്കറിയാം. പൗലോസ് കൊരിന്തിലുള്ള ആളുകളെ കുറിച്ച് താൻ നിലവിളിക്കുന്നു, അവരുടെ പ്രവൃത്തിയും വാക്കും ഒരുപോലെയല്ല എന്നതിനെ കുറിച്ച്.
In 2 Corinthians 12 we read how Paul is weeping about those people that their words and deeds are apart.
കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരുന്ന ഒരു യഥാർത്ഥ പ്രവാചകൻ എപ്പോഴും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകലത്തെക്കുറിച്ച് ഒരു നിലവിളി ഉള്ളവനായിരിക്കും.
The true prophet who is following Jesus will always have this mourning in his heart about the disparity that he sees in his life between words and deeds.
അതേസമയം കള്ളപ്രവാചകനോ അവനെ സംബന്ധിച്ച് അതിലുള്ള പൊരുത്തക്കേട് അവനെ വിഷമിപ്പിക്കുന്നില്ല.
But the distance or the disparity in the between the words and deeds of a false prophet is not at all disturbing him.
Bible ne kallapravajagante nirvachanam endanannu chodichal enikku prasangikkanum ninakku practice cheyyanum ulla pustakam ennaan avante nirvachanam.
The definition of Bible of a given by a false prophet, his definition is that this Bible is a book for me to preach and for you to practice.
Preyappettavare nammal moonu karyangalana parannathu AD 100 le vanna oru pustakathil കള്ളപ്രവാചകനും യഥാർത്ഥ പ്രവാചകനെയും തിരിച്ചറിയാനുള്ള മൂന്ന് ലക്ഷണങ്ങൾ. ഈ തൊപ്പി ആർക്കാണ് ചേരുന്നത്?
So we just mentioned 3 marks of a false prophet which was mentioned written in a book that was written in AD 100 and for whom this hat is suitable.
നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഏത് മുന്നോട്ടുള്ള ആത്മീയ മുന്നേറ്റവും കുറച്ച് കഴിയുമ്പോൾ അതിനൊരു ജീർണത സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
I would like to mention one more point and wind up. Any spiritual movement deteriorates after a period of time.
എന്നാൽ ഇങ്ങനെ ഒരു ജീർണത സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ധാരണയുള്ളയാൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഭാരമുള്ളയാൾ ആ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ പ്രവാചകൻ തന്നെയായിരിക്കും.
And the prophet who leads a particular movement, the true prophet, he will also have a burden. He will be conscious about this possibility of deterioration.
നമ്മളെ പൗലോസിന്റെ കാര്യം അറിയാം. പൗലോസിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ദേമാസ് വിട്ടുപോയി. എന്തുകൊണ്ടാണ്? താന് അങ്ങനെ ഒരു ജീർണത ദേമാസിന്റെ ജീവിതത്തിൽ തലപൊക്കുമ്പോൾ തന്നെ അതിനെ നേരെ വളരെ ഗൗരവമായ ഒരു നിലപാടാണ് പൗലോസിന്റെ ഭാഗത്തുണ്ടായത്.
We read about Demas that he left Paul to Thessalonica. So Paul had a strong stand when he saw this wrong attitude in the life of Demas.
എന്തിനാണ് ദേമാസിനോട് അത്രയും കർശനമായിട്ട് പെരുമാറിയത്? കാരണം താൻ കൊണ്ടുവരുന്ന ഈ മുന്നേറ്റം അത് നന്നായിട്ട് തന്നെ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമാണ് പൗലോസിനെ അങ്ങനെ ഒരു കർശനമായ നിലപാടിന് പ്രേരിപ്പിച്ചത്.
Why couldn't Demas stay with Paul? Why did Paul take a strong stand? Because Paul had a burden that this movement should go forward in purity.
2 Timotheus 4:10 നമ്മൾ കാണുന്നു. 2 Timotheus 1:15 വരുമ്പോ അവിടെയും ആസിയിലുള്ളവരെല്ലാം എന്നെ വിട്ടുപോയി എന്ന് കാണുന്നു.
So we read that in 2 Timothy 4:10 that Demas leaving, and then in later we also see that all in Asia have left me.
ഫിലിപ്പിയർ 2:20 വരുമ്പോ ആകപ്പാടെ ഒരാളേ ഉള്ളൂ എന്ന് പൗലോസ് പറയുന്നു.
in Philippians, towards the end of Philippians 2, he says there is only one who is with me.
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്? അതിനൊരു കാര്യമേ ഉള്ളൂ, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ മനുഷ്യന്റെ മുഖം നോക്കുകയില്ല.
Why this is happening? Because Paul, such leaders, they have this burden, this conviction that if I want to please the Lord, I cannot please men.
ഒരു യഥാർത്ഥ പ്രവാചകനും ഒരു നല്ല ഒരു ഭരണാധികാരിയോ ഒരു നല്ല നയതന്ത്രജ്ഞനോ ആയിരിക്കില്ല.
Any true prophet will not be a good organizer or a diplomat.
ഒരു ഡിപ്ലോമാറ്റോ അല്ലെങ്കിൽ ഭരണാധികാരിയോ പറയും, അയ്യോ ആരും പോകല്ലേ എന്നാ പറയുക.
A diplomat will say, a good administrator will say, oh no, no one should leave, don't leave.
യേശുവും ഒരു നയതന്ത്രജ്ഞനായിരുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പോണോ പൊക്കോ.
Jesus was not a diplomat. If someone wanted to leave, he said, if you want, you can leave.
പ്രിയപ്പെട്ടവരെ, ഇത് കാണിക്കുന്നത് ഒരു പ്രവാചകന്റെ ഹൃദയത്തിലെ ഭാരമാണ്. ഈ മുന്നേറ്റം ജീർണിച്ചു പോകരുത്.
This is the burden of the prophet who's going ahead. Since the movement should not deteriorate.
എന്റെ രാജ്യം ഐഹികമല്ല, എനിക്ക് സംരക്ഷിക്കാൻ ഒരു സാമ്രാജ്യമില്ല.
My kingdom is not of this world. I have no kingdom to protect.
ഇതാണ് യഥാർത്ഥ പ്രവാചകന്റെ മറ്റൊരു ലക്ഷണം. നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തോട് ചേർന്ന് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമോ?
This is another mark of a true prophet. Will we realize these during the times that we live in?
മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 41-42 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു പ്രവാചകനെ തിരിച്ചറിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടതുണ്ട് എന്നവിടെ കാണും.
So we read in Matthew chapter 10 verse 41 and 42 that if we see a prophet, we need to recognize and we need to accept such a prophet.
കാരണം നിങ്ങൾ ആ പ്രവാചകനെ കൈക്കൊള്ളുമ്പോൾ നിങ്ങൾ അവനെ അയച്ച ദൈവത്തെ തന്നെയാണ് കൈക്കൊള്ളുന്നത്.
In verse 41 we read, he who receives a prophet in the name of a prophet shall receive a prophet's reward. He is actually receiving God himself.
എന്ന് തന്നെയല്ല, അവിടെ നമ്മൾ ഒരു വലിയൊരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്.
Not only that he is receiving God himself, but there is also a great possibility that we see there.
അതിന്റെ 41-ാം വാക്യത്തിൽ കാണുന്നു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും.
There we read that he who receives a prophet in the name of a prophet shall receive a prophet's reward.
എത്ര വലിയൊരു സാധ്യത! നമുക്ക് ഒരുപക്ഷേ പ്രവാചകനായിരിക്കാൻ ഒരു വിളി ഉണ്ടായിരിക്കില്ല.
What a possibility. We may not have a calling to be a prophet.
പക്ഷേ ആ കാലഘട്ടത്തിലെ ഒരു പ്രവാചകനെ തിരിച്ചറിഞ്ഞ് ആ പ്രവാചകനോടൊപ്പം നിൽക്കാനും പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിക്കാനും നമ്മൾ തയ്യാറാകുമെങ്കിൽ പ്രവാചകന് ലഭിക്കുന്ന അതേ പ്രതിഫലം തന്നെ നമുക്ക് ലഭിക്കും. എന്തൊരു വലിയ സാധ്യത!
But if we can see, recognize a prophet, if he can identify and stand with that prophet, go outside the camp and bear the reproach, then there is a great possibility for us. We can also receive prophet's reward.
പ്രിയപ്പെട്ടവരെ, ഈ സത്യങ്ങളെ തിരിച്ചറിയ, ഇത് തന്നെ കരുതിക്കൊള്ളുക, ഇത് തന്നെ സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ തന്നെ നിൽക്ക, നാം നമ്മെയും നമ്മുടെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും.
Recognize these truths, take heed to these truths, apply that to our own personal lives, and if we do that, we'll save ourselves and save those who are with us.
Amen.
Amen.
There are so many voices nowadays saying that these are the last days and talking about economic collapse and we should store up plenty of food and get rid of our stocks and save up a lot of money. That's how the world reacts to the end of the age. But I want to read something from Daniel chapter 11, which is a prophecy about the last days, the days in which we live. And I want you to see how this prophecy applies to our time, because he's speaking here about the Antichrist, and there was a forerunner of the Antichrist a couple of hundred years before Jesus came. In after Alexander the Great died and the Greek kingdom was split up, and it's referring to one of those kings, but it's a prophecy. Some of these prophecies, Old Testament, have a double fulfillment, one at that time and one towards the end. And here it speaks, I believe that it refers to our time also, in Daniel 11 and 31. And forces from him will arise and desecrate the sanctuary. When you read about the sanctuary, we think about the church, how it will be desecrated. How can you desecrate? We're not talking about physically pouring mud over here, but polluting the spiritual church. People being defiled and polluted with filth and sin. And it's amazing the amount of pornography and divorce there is among Christians. Amazing. The sanctuary is being polluted and there's hardly anybody speaking against these things. There's so much of anger in Christian homes, hardly anybody speaks about it. You hardly ever hear a word about lusting with the eyes or the love of money. These subjects are all not spoken about. The sanctuary is being desecrated and do away with the regular sacrifice. I mean, there's only one sacrifice for the Christian every day, and that is to take up the cross every day, and you never hear about it nowadays, about nobody explains. I was once attending a big meeting of religious Christian leaders in Bangalore many years ago when they had formed into groups, and one of the subjects was, we want to discuss in these groups what it means to take up the cross. And there was a moderator, and at the end of all this half an hour discussion, they gathered all the group leaders, gave their results, and the moderator said, after reading all these groups, everybody agrees we do not know what it means to take up the cross. We cannot explain it. This is the condition of Christendom. I could hardly believe my ears. And then it speaks about, this is what is going to be the last days. By smooth words, he will turn people away to godlessness. The preachers today will speak smooth words and turn people away to a godless life, where these things are sort of accepted. Man and woman living together without getting married, men and men getting married, all types of things. It's just a progression downwards. The next step will be a man says, I love my dog, I want to get married to the dog. It's a progression downwards. You mark my words and see if it doesn't go that way. And those who act wickedly toward the covenant, that's another thing. There's hardly any understanding today about the new covenant. And to act wickedly towards the new covenant means I couldn't care less about God saying that he will write his laws in my heart and mind. That is what the new covenant says. No, I don't care for that. And but in the midst of all this, there will be a few people. What is the mark of them? It's not that they know the Bible. They know their God. And because they know God, they will display power and strength. And they will take action. The King James Version says they'll do exploits. But, and also further, those who have insight or revelation, as we know today, will give understanding to many people. There's a great need for such godly elders who have revelation from God like Peter had, who can give understanding to many people. One man cannot do this. We need many brothers who seek for revelation, who are willing to pay the price. And they will fall by sword and flame and captivity and plunder. Because anyone who stands up for God like this will be persecuted. I mean, in the olden days they used to kill them with swords. Now they kill them with the tongue. But it can also be by the sword as well as we approach the end of time. So you got to be careful. You remember when the Lord gathered the army in the time of Gideon to fight against the enemy. The Lord said, tell the people, there were 32,000 people there among Israelites going to fight Moab, I think, and God said, tell those who are afraid to go home. 22,000 left. 10,000 were left. And he said, take them to the river and let me see who will forget about the enemy and get taken up the river. The river is a picture of all the pleasures and riches of this world, and people buried their head in it. 9,700 buried their head in. God said, send them home. There were 300 left. 1% out of 32,000, it became 300. And God said, I will win with the battle with this people. This is how it's going to be in the last days. Many will fall away, but those who have insight will lead people to understanding. And when they fall, they'll be given a little help. But many will be deceived by the hypocrisy there is in people. Hypocrisy means some people will pretend You can come to CFC pretending that, yeah, I believe all these things, but there will be a hypocrisy in their life. They'll be secretly seeking something for themselves. And any man who seeks something for himself can never build the church of Jesus Christ. It's very, very important to understand that. And but some of those who have insight will fall, and then they can be refined, purged, and made pure until the end time. And if you have fallen, there is hope for you if you will repent. One last verse before we close. Matthew chapter 16. I've always been challenged by this statement that Jesus turned around to his closest co-worker, Peter, and spoke to him the hardest words that he ever spoke to anybody. He called the Pharisees a generation of vipers. That's pretty bad. But he turned around to Peter in Matthew 16:23 and said, "Get behind me, Satan." Which is worse, Satan or a viper? I've been challenged by that. To follow Jesus means you can speak strong words even to your closest co-worker. If he's wrong, he's wrong. That's the attitude Jesus took. There's no partiality. There's no friendship, human friendship, in the body of Christ. The interest of the head is most important. And not the interest of, you know, how we've heard of doctors who will cut into their some part to remove the infection. That's painful, one hand cutting the other. But the interests of the head are important, the interests of the body being alive. So Jesus turned around to Peter and said, "Get behind me, Satan. Now listen to these words. You're a stumbling block to me." Why are you a stumbling block to me? Who is a stumbling block to Jesus Christ today? Are any of you sitting here a stumbling block to Jesus Christ? Listen to these words. Your mind is set on your interests, not God's interests. I don't care who it is, elder brother, senior brother, sister, anybody. If your mind is set on your interests and not God's interests, you are a stumbling block to Jesus Christ. You're a stumbling block to the building of the church, wherever you are, no matter what doctrine you preach. He who has ears to hear, let him hear. Let's pray. Heavenly Father, as we bow before you, we pray that we'll have our eyes fixed on Jesus and see what a fantastic calling it is in these last days to build your body. As far greater calling than even Noah had to build the ark in his time. To build your body, to prepare it to be your witness in these last days. Help us, we pray, Lord. Give us light where we are seeking our own interests and not God's, and where we become the voice of Satan instead of the voice of God because we are seeking our own interests, where we become a stumbling block instead of a stepping stone for others to climb higher. Help us, we pray. In Jesus' name, amen.